മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
നമസ്കാരം, ശ്രീ രാജീവ് രവി. ഇപ്പോൾ കമ്മട്ടിപ്പാടവുമായി വീണ്ടും എത്തുകയാണ് താങ്കൾ. ആദ്യം തന്നെ എന്താണ് കമ്മട്ടിപ്പാടം?
കമ്മട്ടിപ്പാടം എന്നൊരു സ്ഥല നാമമാണ്, പേരാണ്, ഒരു സ്ഥലത്തിന്റെ പേര്. അതായത് ഒരു 10-25 വർഷം മുമ്പ് ഒരു സ്ഥലം കമ്മട്ടിപ്പാടം, അത് വികസനത്തിന്റെ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയൊരു പേര്. ഒരു ഗ്രാമം അല്ലെങ്കിൽ ചെറിയ ടൗൺ വികസിച്ചൊരു വലിയ നഗരമാകുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു പേരാണ്. അത് നഗറുകളായി, അതായത് ഗാന്ധിനഗർ, ഗിരിനഗർ, ജവഹർ നഗർ പോയൊരു സ്ഥലമാണ്. ഇന്നിപ്പോ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ഇവിടെ. പക്ഷെ അതൊരു ഒരു സമയത്തെ ഒരു ഒരു ലാൻഡ് മാർക്ക് ആയിരുന്നു കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും ഇലക്ഷൻ ഇതിനകത്ത് കമ്മട്ടിപ്പാടം ഉണ്ട്. അത് എറണാകുളത്തിന് നടുക്കാണ് കിടക്കുന്ന സ്ഥലം. പക്ഷെ കമ്മട്ടിപ്പാടം ഞാൻ പേരിടുന്നത് കമ്മട്ടിപ്പാടത്തിന്റെ ഒരു പ്രസക്തി കഴിഞ്ഞാൽ കമ്മട്ടിപ്പാടം ക്യാൻ ഹാപ്പൻ എനിവേ. വികസനം വരുന്ന ഏതൊരു സ്ഥലത്തും കമ്മട്ടിപ്പാടങ്ങളുണ്ടാവും, അതേപോലത്തെ ജനങ്ങളുണ്ടാവും. അതാണ് അതിന്റെ ഒരു മെയിൻ സംഭവം. അല്ലാണ്ട് കമ്മട്ടിപ്പാടം എന്നുള്ളൊരു പേര് ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നാവുന്നൊരു ചോദ്യം, ഉയരാവുന്ന ഒരു വിമർശനമാണ്, ഒരു വികസന വിരോധിയായ ചിത്രമാണോ ഇത്?
വികസന വിരോധി, ഈ നടക്കുന്ന വികസന വിരോധി തന്നെയാണ്, അത് സംശയമില്ല. അത് പറയുന്നതിലും സന്തോഷമുള്ളു. ഇപ്പൊ നടക്കുന്ന വികസനം എന്ന് പറയുന്നത് വികസനം പണക്കാർക്കുള്ള വികസനം മാത്രമാണ്, ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ വികസനം മാത്രമാണ്, ജനങ്ങൾക്ക് വികസനം എത്തണമെന്നില്ല. ആ വികസനത്തിന് എന്തായാലും ഞാൻ എതിരെ തന്നെ, അത് സംശയമില്ല.
അപ്പൊ ആ ഒരു രാഷ്ട്രീയം,
വികസന വിരോധി എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വേണം ഉപയോഗിച്ചോ, കുഴപ്പമില്ല, സന്തോഷമുള്ളൂ.
ഇല്ല, ഞാനത് ഇപ്പോ അത്തരത്തിലുള്ള ഏതൊരു മുന്നേറ്റം വരുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സന്ദേശം വരുമ്പോഴും അതിന് ഏറ്റവും പ്രധാനമായി വിമർശിക്കപ്പെടുന്ന ഒരു വാചകം അത് വെച്ചാണല്ലോ, വികസന വിരോധി എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് ആ വാചകം ഞാൻ ചോദിച്ചത്, ആ വാക്യം വ്യക്തമായി ചോദിച്ചത്.
ഇപ്പൊ ഈ കഴിഞ്ഞ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നടന്നിരിക്കുന്ന ഡെവലപ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ അത് എല്ലാം എന്താ പറയുക, അൺഎത്തിക്കൽ ആണ്, അല്ലെങ്കിൽ അതിന്റെ രീതികള് അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു ഒരു മൈനോറിറ്റി പ്രിവിലേജ് ക്ലാസ് മാത്രമാണ്. ആ വികസനം കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈവൻ ഹയർ ലെവൽ പ്രൊജക്ട്സ് ഉണ്ടാക്കിയാൽ തന്നെ അത് പോകുന്നത് ഇൻഡസ്ട്രിയലിസ്റ്റ്, അല്ലാണ്ട് അതിന്റെ പവർ ഈക്വലിറ്റി അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇവിടെ ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള ഡെമോക്രസി, അത് ബിസിനസ്സുകാർക്ക് വേണ്ടി, ഇപ്പൊ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള വികസനം മാത്രമേ നടക്കുന്നുള്ളൂ, ഒരു മൈനോറിറ്റി ക്ലാസ് വേണ്ടി മാത്രമുള്ള വികസനമാണ്.
അപ്പോ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്ന ഒരു ചിത്രം തന്നെയാണോ താങ്കളുടെ ഒരു രാഷ്ട്രീയം ഉണ്ടാകണം?
രാഷ്ട്രീയ സന്ദേശമല്ല, രാഷ്ട്രീയം ഉണ്ടാവും, നമ്മൾ എടുക്കുന്ന നിലപാടുകളിൽ രാഷ്ട്രീയം ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അപ്പൊ അത് രാഷ്ട്രീയമാണ്, അല്ലാണ്ട് അതിന് നമ്മളൊരു പാർട്ടി പ്രൊപ്പഗാൻഡ രാഷ്ട്രീയം അല്ലാന്ന് പറയണത്. അത് പ്യുവർ പേഴ്സണൽ പൊളിറ്റിക്സ് ആണ്. മനുഷ്യന് അവൻ ഒബ്സർവ് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാവുന്ന അവന്റെ ഒരു സ്റ്റാൻഡ്, അതൊരു രാഷ്ട്രീയം തന്നെയാണ്, തീർച്ചയായിട്ടും.
ഓക്കേ, തീർച്ചയായും. കമ്മട്ടിപ്പാടത്തിന്റെ ഒരു ട്രെയിലറും മറ്റുമൊക്കെ കണ്ടപ്പോൾ താങ്കളുടെ ആദ്യത്തെ രണ്ട് സിനിമകൾ അനയൻ റസൂലും അല്ലെങ്കിൽ സ്റ്റീവ് ലോപ്പസ്, അത് കുറച്ചുകൂടി മുഖ്യധാരാ ചിത്രങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായി പുറന്തിരിഞ്ഞ് നിൽക്കുന്ന മറ്റൊരു മാർഗത്തിലൂടെ പോകുന്ന ചിത്രങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു മുഖ്യധാരാ എലമെന്റ്സിലേക്ക് വരുന്ന ഒരു ചിത്രമാണോ ഇത് കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത്?
ഈ മുഖ്യധാരാ എലമെന്റിലേക്ക് വരാൻ ഒന്നുമില്ല. ദുൽഖർ സൽമാൻ വരുമ്പോ തന്നെ അത് മുഖ്യധാര എലമെന്റ് ആയില്ലേ, അവൻ മാർക്കറ്റിൽ ഹോട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ, പിന്നെ അത് മുഖ്യധാരയായി അറിയാണ്ട് തന്നെ. നമ്മൾ ഈ മുഖ്യധാര എന്നും പാരൽ എന്നൊക്കെ പറഞ്ഞത് വെറുതെ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. സിനിമ നല്ല സിനിമയാണ്, ആൾക്കാർ എല്ലാവരും ചോദിക്കും. അതിന് ഈ മാർക്കറ്റിന്റെ ചില എന്താ പറയണ്ടേ റൂൾസും ചില ഇതൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഈ മുഖ്യധാരയും അങ്ങനെയൊക്കെ വരുന്നത്, കാറ്റഗറൈസേഷൻ വരുന്നത്.
അപ്പൊ ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയായിരിക്കും ഈ കമ്മട്ടിപ്പാടം എന്നുള്ള സിനിമ?
അങ്ങനെയൊന്നുമില്ല, ഇത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു കാറ്റഗറൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല ഇത്. എനിക്കിത് കേരളത്തിലെ നമ്മുടെ ജനങ്ങൾ തന്നെ കാണണമെന്നാണ് ആഗ്രഹം, അല്ലാണ്ട് എനിക്കിത് പുറത്ത് ഫെസ്റ്റിവലിൽ കൂടുകയോ വന്നാട്ട് അങ്ങനെ അതല്ല. എനിക്ക് നമ്മള് ചെയ്ത സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ തന്നെ കാണേണ്ട സിനിമയെന്ന് ആഗ്രഹിക്കുന്നതാണ്.
എന്തായാലും രാജീവ് രവി, കമ്മട്ടിപ്പാടത്തിൽ നിന്ന് രാജീവ് രവി എന്നൊരു ചലച്ചിത്രകാരനെ കുറിച്ച് കൂടി നോക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അടുത്ത കാലത്ത് ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു താങ്കളുടെ ചില അഭിമുഖങ്ങൾ, വാക്കുകളെല്ലാം തന്നെ തിരക്കഥ കത്തിച്ചു കളയണമെന്നുള്ള ഒരു വാചകം താങ്കളുടെ ഭാഗത്ത് വന്നിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ആളുകൾ കൃത്യമായി അത് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടാകും. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു വാചകം കൊണ്ട്?
തിരക്കഥ കത്തിച്ചു കളയാൻ, അങ്ങനെ കത്തിച്ചു കളയാന്ന് പറയുന്നത് അതിനെ ലിറ്ററലി എടുക്കേണ്ട കാര്യമില്ല. ബേൺഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വണ്ട് ഞാനല്ല, അതിന് മുമ്പ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഈ സ്ഥലത്തെ ഒരു എന്താ പറയണ്ട ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ്, അത് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു റൂൾ ഉണ്ടാവുമല്ലോ. അത് മാറ്റി സിനിമ കുറച്ചും കൂടി മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ആശയം മാത്രമേ ഉള്ളൂ നമുക്ക്. അല്ലാണ്ട് അത് ആൾക്കാരുടെ തിരക്കഥ മേടിച്ച് കത്തിച്ചുള്ള നിശ്ചയ സിനിമ ഉണ്ടാകണമെന്നില്ല. അതായത് നമ്മളിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റും രീതികളും പഴയത് പഴയതെന്നല്ല, അതിന്റെ ഒരു രീതി, അത് ഇൻഡസ്ട്രി നമ്മളെ രീതിയിട്ടേക്കണം, അവരുടെ ഒരു പ്രൊഡക്ഷന് വേണ്ടി വെച്ചിരിക്കണം, അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്ന മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ടെക്സ്റ്റ് കത്തിച്ചാലേ ടെക്സ്റ്റ് മാറിയാലേ ഇത് മാറുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്.
അതായത്
ആൾക്കാർ വളരെ പേഴ്സണൽ ആയിട്ട് പല രീതിയിലും കൊണ്ടുപോയി സംസാരിക്കുമ്പോഴും താല്പര്യം
ഇല്ല. ഞാൻ അതിന്റെ ഒരു വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്ര കാര്യങ്ങളിലേക്കോ പോകണ്ട, മറിച്ച് ആ സിനിമ എന്നുള്ള എലമെന്റിൽ നിന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതായത് സിനിമയിൽ ഒരു നിയതമായിട്ടുള്ള ചട്ടക്കൂടുകൾ,
അതെ, ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഹോളിവുഡിന്റെ ഒരു ഫോമാറ്റ് ഉണ്ട്, സ്ക്രിപ്റ്റിന്റെ, അതായത് അതിന്റെ കറക്റ്റ് ടൈമിംഗ്, ഒരു പേജിൽ ഇത്ര മിനിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഫോമാറ്റിലേക്ക് കൊണ്ടുവരുന്നത് സ്റ്റുഡിയോസ് ആണ് കൊണ്ടുവരുന്നത്, മനസ്സിലായില്ലേ? സ്റ്റുഡിയോസ് കൊണ്ടുവരുന്നത് സംവിധായകനെ അല്ലെങ്കിൽ അതിന്റെ ആർട്ടിസ്റ്റുകളെ ഒരു ഇതിന്റെ ഉള്ളിൽ ചട്ടക്കൂടിനുള്ളിൽ ഇടാൻ, ഫോമാറ്റിന്റെ ഉള്ളിൽ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അതവരുടെ കച്ചവട താല്പര്യങ്ങളാണ്. അപ്പൊ ആ കച്ചവട താല്പര്യങ്ങളൊക്കെ മറികടന്ന് ആ അവര് പറയുന്ന ഒരു ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നാല് പുതിയ പുതിയ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ലാംഗ്വേജ് ഫോം ചെയ്യുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നമ്മൾ സെയിം സാധനം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും, അതായത് ഡയലോഗ് പ്രൊസീഡിയും തീരുന്നില്ല ഇറങ്ങിയിരുന്ന പോലത്തെ നാടകത്തിന്റെ ടെക്സ്റ്റ് തന്നെ സിനിമയിൽ വരും, അതായത് ഡയലോഗ് ടു ഡയലോഗ് കട്ടായിരിക്കുമല്ല നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാറ്റണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ആരെയും ആരെയോ ഉപദ്രവിക്കാനോ ആരെയോ മോശമായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല ഞാനത്. കാണുന്ന രീതി ഒന്നും മാറ്റണം എന്ന് ഉദ്ദേശിച്ചതാണ്. അത് ആൾക്കാർ അതിനെ എടുത്ത് വളരെ പേഴ്സണൽ ആയിട്ട് എടുത്ത് അലക്കി, ഞാനത് സ്ക്രിപ്റ്റിലുണ്ടോ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്.
താങ്കൾ സ്ക്രിപ്റ്റ് എഴുതി കൃത്യമായി വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്? എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് അറിയാൻ വേണ്ടി.
ഓ, സ്ക്രിപ്റ്റ് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് എഴുതി തന്നെ ഷൂട്ട് ചെയ്യുന്നത്.
എന്തായാലും സ്ക്രിപ്റ്റ് കത്തിച്ചിട്ടൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ഈ താങ്കളുടെ സിനിമ ഇപ്പോൾ അന്നയും റസീലും അല്ലെങ്കിൽ സ്റ്റീവ് ലോപ്പസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധാരണ സിനിമ അല്ലെങ്കിൽ സാധാരണ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു കഥയെ കുറച്ചുകൂടി റിയലിസ്റ്റിക് എലമെന്റ്സ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് രീതിയിൽ അല്ലെങ്കിൽ അതിനപ്പുറം ഒരു നാച്ചുറലിസ്റ്റിക് രീതി കൂടി കൊണ്ടുവന്നുകൊണ്ട് കഥ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ സിനിമ എടുക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിലേക്ക് അല്ലെ, ആ ഒരു രീതിയിൽ കൂടുതൽ ചിത്രങ്ങൾ വിജയിക്കും എന്നൊരു തെളിയിക്കാനാണോ താങ്കളുടെ ശ്രമം?
അല്ലല്ലോ, തെളിയിക്കാനല്ല, ഞാൻ എന്റെ ഒന്നേ ഉള്ളൂ, നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ റിയലിസം അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ വരേണ്ടതെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മുടെ ചുറ്റും തന്നെ ഇതേപോലത്തെ വളരെ ഇതായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് അതിൽ നിന്ന് കണ്ണ് തിരിച്ചിട്ട് നമ്മൾ വെറുതെ ഈ നിറങ്ങളിലും മറ്റു ആവശ്യമില്ലാത്ത എന്താ പറയണ്ടേ ആസ്പിറേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ, അതായത് ജനങ്ങളെ വെറുതെ കേരളത്തിൽ നടക്കുന്ന ആൾക്കാരും വിന്റർ വേഷങ്ങളൊക്കെ ആയിട്ട് നടക്കുക, ഫാഷൻ രീതിയിലുള്ള ഡ്രസ്സുകൾ അങ്ങനത്തെ അതല്ലാണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ പോർട്രേ ചെയ്യുക എന്നാണ് എന്താ കറക്റ്റ് ആയിട്ടുള്ളൊരു ഈ സമയത്തിന് അനുഭവിച്ച ഒരു പരിപാടിയും തോന്നുന്നു. റിയലിസം അല്ലെങ്കിൽ നമ്മളിപ്പോ കാണാത്ത നമ്മുടെ ഈ മാർക്കറ്റ് ലിബറലൈസേഷന് ശേഷം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന വ്യത്യാസങ്ങൾ, ചേഞ്ചസ്, പെട്ടെന്ന് ഒരു 10-15 വർഷം നടന്നേക്കുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് പറ്റുമെങ്കിൽ സിനിമയാക്കി, സിനിമകളാക്കി, ഡോക്യുമെന്റേഷൻ അങ്ങനെ പലതും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു കാഴ്ചപ്പാട്. അതൊരു ഇൻഫോർമേഷൻ കൂടിയാണ് അപ്പൊ ആൾക്കാർ, ജനങ്ങൾക്ക് ഇങ്ങനെയും നടക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം കൂടി വരും. അപ്പൊ അതെല്ലാം ഒരു സിനിമ ഒരു ഫിലിം മേക്കറുടെ ഒരു എന്താ പറയുക ഒരു ഒരു കർത്തവ്യം, അല്ലാണ്ട് സഞ്ജയ്ല ബൻസാലി ചെയ്യുന്ന പോലെ വലിയ റാംലീലയും മറ്റേ വലിയ വലിയ എന്താ പറയണ്ട ഷോസ് ചെയ്യുന്നതല്ല. അത് അതൊരു ഇതാണ് ഡിബേറ്റബിൾ ആണ്, ഞാനത് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ലോ, അങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. ലാർജർ ദാൻ ലൈഫ് സംഭവങ്ങൾ കാണിച്ച് ആൾക്കാരെ വെറുതെ എന്റർടൈൻ ചെയ്യാനുള്ള ഒരു മാധ്യമം മാത്രമല്ല സിനിമ കൂടിയാണ് എന്റെ പോയിന്റ്.
പക്ഷെ അങ്ങനെയുള്ള മാധ്യമം ആവശ്യമില്ല,
പണിയെടുത്ത് വരുന്ന പാവപ്പെട്ടവന് എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടി മാത്രമാണോ സിനിമ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് ആൾക്കാർ പറയുന്നത് അവൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വരല്ലേ, അപ്പൊ അവൻ കുറച്ചു നേരം സൂക്ഷിക്കട്ടെ എന്ന് പറയും. അതായത് സൂക്ഷിക്കണേ എങ്ങനെ, അവൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ മേടിച്ചിട്ടാണ് അവൻ സൂക്ഷിക്കണത്, മനസ്സിലായില്ലേ? എന്റർടൈൻഡ് ആവേണ്ടതാണോ അതോ എഡ്യൂക്കേറ്റഡ് ആവേണ്ടതാണോ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം?
തീർച്ചയായും ഒരു വളരെ വ്യക്തമായ ഒരു താങ്കൾ ആദ്യം പറഞ്ഞ പോലെ രാഷ്ട്രീയം തന്നെയാണ് താങ്കൾ താങ്കളുടെ വാക്കുകളിൽ
പറയുന്നത് ഒരു 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 വിഭാഗത്തിന്റെ ആവശ്യമാണ്. അതായത് അവന്മാര് വേറൊന്നും ഈ പണിയെടുക്കുന്ന ആൾക്കാർ വേറൊന്നിനെ കുറിച്ചും ആലോചിക്കാണ്ട് ചാർലി ചാപ്ലിന്റെ ഫസ്റ്റ് മറ്റേ മോഡേൺ ടൈംസിൽ കാണിക്കുന്ന പോലെ കൃത്യമായിട്ടും എന്താ പറയണ്ടത് ടൂളുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക റോബോട്ട്സിനെ പോലെ. എന്നിട്ട് എന്റർടൈൻമെന്റ് വിളിക്കുമ്പോൾ പോയിരുന്നു, എല്ലാവരും കൂടി പോയിരുന്നിട്ട് എന്റർടൈൻമെന്റ് പടം കാണുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളത് അതിന്റെ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണിക്കുക, കാണിക്കാനുള്ളൊരു മാധ്യമം സിനിമയാണ്, സിനിമയാണ് പഠിച്ചിരിക്കുന്നത്, അത് സിനിമയിലേക്ക് കൂടെ കാണിക്കുന്നു. എഴുതാറിയില്ല,
പക്ഷേ ഇതിൽ ഒരു സിനിമയിൽ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയം പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം പറയുമ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് ഒരു അല്പം യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വാല്യൂവിന് വേണ്ടി കൂടി ആയിരിക്കും ആൾക്കാർ തിയേറ്ററിലേക്ക് പോകുന്നത്, കാശും കൊടുത്ത് തിയേറ്ററിലേക്ക് പോകുന്നത്. ഇല്ല,
നമ്മുടെ ജനങ്ങൾ, നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ ആൾക്കാർക്ക് നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും ജനങ്ങൾ ഇറങ്ങി കാണുന്ന ഒരു ഒരു ഇത് ഞാൻ
കണ്ടിട്ടുണ്ട്.
അത് അവരിലേക്ക് എത്തിക്കണം, അവരിലേക്ക് എത്താൻ പല പല പ്രശ്നങ്ങളുണ്ട്. അവരിലേക്ക് എത്തിക്കണമെങ്കിൽ സിനിമ നല്ലതായിരിക്കണം എന്നുള്ളൊരു ബേസിക് ഒരു കാര്യത്തിൽ കൂടിയുണ്ട്. എത്തിയില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമായിട്ട് തന്നെയാണ്. എന്റെ ഈവൻ എന്റെ പടങ്ങൾ പോലും ഉടമ്പടി എത്തിയില്ല, ആൾക്കാർ കണ്ടില്ല, അത് എന്റെ പരാജയമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വേറെ ആൾക്കാരെ അതിനകത്ത് ബ്ലെയിം ചെയ്യുന്ന കാര്യമില്ല.
അല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ സ്റ്റീവ് ലോപ്പസ് എന്നുള്ള സിനിമ തിയേറ്ററിൽ ഓടിയ സമയത്ത് പോലും അത്രത്തോളം ഒരു ഉണ്ടാക്കാത്തത് താങ്കളുടെ പരാജയമാണെന്ന് താങ്കൾ?
ആയില്ല, എന്റെ പരാജയം തന്നെ തീർച്ചയായിട്ടും. അതിൽ അതിൽ ഞാൻ അവിടെ വേറെ ആൾക്കാരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അത് എത്താത്തത് ആൾക്കാർ കയറി കാണാത്തത് എന്റെ പരാജയം തന്നെയാണ്.
അല്ല, അതിൽ തന്നെ അത് താങ്കൾ പറയുമ്പോൾ തന്നെ ശ്രീനിവാസനെ കുറിച്ച് ആ ഒരു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ അരാഷ്ട്രീയമാണ് എന്ന് താങ്കൾ പറയുകയുണ്ടായി. സാധാരണക്കാരനായ ഒരാൾക്ക് രാഷ്ട്രീയത്തിന്റെ ഭൗതിക തലത്തെക്കാൾ ഉപരിയായി പ്രായോഗിക തലമുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമാണ് കേരളത്തിൽ ഇപ്പോൾ, അത് അത്ര ഒരു പ്രായോഗിക
അത് കേരളത്തിന്റെ ചേഞ്ചിങ് ഓവർ ടൈം ആണ്. അതായത് 90s മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയവും മാർക്കറ്റ് ലിബറലൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ചെയ്ത സിനിമകളിൽ അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഭയങ്കര സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു. അത് റോങ് ആയിരുന്നു. അന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇന്നും എനിക്ക് തോന്നുന്നു. അത് എന്റെ ഒരു അഭിപ്രായമാണ്.
പൊളിറ്റിക്കൽ സ്റ്റാൻസ് ആണെന്ന് പറയാം.
അതുകൊണ്ട് തന്നെ പല രീതിയിൽ പല ദോഷവും ചെയ്തിട്ടുണ്ട്. അതായത് അവന്മാരും കള്ളന്മാരും നമ്മൾ പാവപ്പെട്ടവൻ സാധാരണക്കാരൻ എന്ന് പറയുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ. അതായത് പൊളിറ്റിക്കൽ ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങള് സാധാരണക്കാരൻ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ്. അത് അപ്പൊളിറ്റിക്കൽ ആയിട്ട് സ്റ്റാൻഡ്, അത് പല ആൾക്കാരെയും മോശമായിട്ട് അത് ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാണ്ട് പുള്ളിയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഞാനൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള ഇന്റർവ്യൂ പോലും ആയിരുന്നില്ല. അതിൽ എന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇത് ചോദിച്ചപ്പോൾ ഞാൻ ഈ പാർട്ടി ഇങ്ങനെ ക്വസ്റ്റ്യൻ മുൻപ് റിയാക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല.
തീർച്ചയായും അല്ല, അതിനൊരു കൂടുതൽ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയൊരു ചോദ്യമല്ല, മറിച്ച് അത്തരത്തിൽ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളപ്പോൾ തീർച്ചയായും അതിലേക്ക് പോകുന്നില്ല, സ്വാഭാവികമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഈ താങ്കൾ മലയാള സിനിമയ്ക്ക് പുറമെ ഹിന്ദി സിനിമയിലും ഒട്ടേറെ നല്ല നല്ല ചിത്രങ്ങൾക്ക് പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ്. ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമയിൽ താങ്കൾ പറയുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള കാര്യങ്ങൾ ഈ വാണിജ്യത അടക്കി വാഴുന്ന ഹിന്ദി സിനിമാ രംഗത്ത് എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ട്?
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒന്ന് സിനിമ നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു പടം ചെയ്തിറക്കാന്ന് പറഞ്ഞു, പിന്നെ അത് കമോപ്ലൈസ് ചെയ്തിറക്കണം പല രീതിയിൽ. ഈ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് കാണിച്ച് മിക്സ് ചെയ്ത് തട്ടണം. അത് അതൊരു പുതിയ കാര്യമില്ല, അത് വർഷങ്ങളായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സമയം തൊട്ട് തമിഴിൽ കെ ബാലചന്ദ്രന്റെ പടങ്ങൾ കാണുന്നത് തൊട്ട് വളരെ സോഷ്യൽ റിലവൻ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പുള്ളി പലപ്പോഴും. വരുമേ നിരം സുതുപ്പ് എന്നൊക്കെ പറഞ്ഞ പടമുണ്ട്, അതൊക്കെ ആ സമയത്ത് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള സുഹൃത്ത്. അതൊക്കെ അത് ആൾക്കാർ കാണുകയും ചെയ്തിട്ടുണ്ട്, കമലഹാസനൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സിനിമയുള്ള ഒരു നമുക്കൊരു ചരിത്രം ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ, അങ്ങനത്തെ ഫിലിം മേക്കേഴ്സിന്റെയും അങ്ങനത്തെ IVCC പടങ്ങള്, ശ്രീരാമുദ്രൻ മാഷ് സ്ക്രിപ്റ്റ്, ഇതൊക്കെ തമാശയാണ്, അത് വളരെ സീരിയസ് കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ വേറൊരു ഫോമാറ്റ് ഉള്ളത് ഷാജി കൈലാസിന്റെ എൻജി പണിക്കരാണ്. അവരുടെ പടങ്ങളിലും വളരെ കൃത്യമായിട്ട് സോഷ്യൽ ഇതുണ്ട്, പക്ഷെ അത് ഭയങ്കര മസാല മിക്സ് ആയിരിക്കും, ലൗഡ് ആയിരിക്കും
സാധനം.
പക്ഷെ അത് ആൾക്കാർ കണ്ടിട്ടുണ്ട്, ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അപ്പൊ എന്നും ഇതിന് അതിന് എപ്പോഴും ഒരു സംഭവം ഉണ്ട്. സറ്റയറ് ഇപ്പൊ നമ്മൾ ഈ സെറ്റയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചവടിപ്പാലം എന്ന് പറയുന്ന പടത്തിന്റെ അത്രയും വേറൊരു പടവും വേറെ ആരുടെയും പടം എത്തിയിട്ടില്ല. അപ്പൊ അത് നമ്മള് പഞ്ചവടിപ്പാലത്തിനെ നമ്മൾ അംഗീകരിക്കുകയും വേറെ പടങ്ങളെ അംഗീകരിക്കാത്തതിന് കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ട് അംഗീകരിക്കാത്തതിന്റെ. അതായത് ആ സ്റ്റാൻഡിന്റെ തന്നെയാണത്. പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞാൽ ബ്രില്യൻ സെറ്റയറാണ്, പൊളിറ്റിക്കൽ സെറ്റയറാണ് പഞ്ചവടിപ്പാലം അല്ലേ?
അല്ല, പക്ഷെ അവിടെയും താങ്കൾ ആദ്യം പറഞ്ഞു, ഇതിനു മുമ്പുള്ള ഒരു ചോദ്യത്തിൽ താങ്കൾ പറഞ്ഞ അതേ പ്രശ്നം വരുന്നില്ല. അവിടെയും എല്ലാവരെയും അവരും തെറ്റാണ് ഇവരും തെറ്റാണ് എന്നൊരു നിലപാട് പഞ്ചവടിപ്പാലത്തിൽ എടുക്കുന്നില്ലേ?
പഞ്ചവടിപ്പാലത്തിന് അങ്ങനെയല്ല, പഞ്ചവടിപ്പാലത്തിന്റെ സെറ്റയറിൽ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ലാന്ന്. അത് വരുമ്പോ അത് വളരെ കൃത്യമായിട്ട് ജനങ്ങളെ മാറി നിൽക്കണം എന്നല്ല, മാറി നിൽക്കാൻ പറയുന്നില്ല അതിനകത്ത്. മറ്റേത് കൃത്യമായിട്ട് ഇത് എല്ലാം തെറ്റാണ്, നമ്മൾ പാവങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതായത് പിന്നെ വരുന്നൊരു ഡേർട്ട് അത് അന്നത്തെ കിടക്കണ്ട നമുക്ക്.
തീർച്ചയായും അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്തായാലും ഓസ്ട്രേലിയൻ മലയാളികളോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ രാജീവ് രവി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.